2020 April 19 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. കേരളത്തിന് ശ്വാസം വിടാൻ ഈ പാക്കേജ് പോരാ. സംസ്ഥാനങ്ങൾക്ക് അടിയന്തരാവശ്യങ്ങൾക്ക് എടുക്കാവുന്ന വായ്പയുടെ പരിധി റിസർവ് ബാങ്ക് വീണ്ടും ഉയർത്തിയത് കേരളത്തിനും കുറച്ചൊക്കെ ആശ്വാസം നൽകുമെങ്കിലും സംസ്ഥാനം മുന്നോട്ട് വച്ചിരുന്ന പ്രധാന ആവശ്യം ഇപ്പോഴും അംഗീകരിക്കപ്പെടാതെ ശേഷിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഇപ്പോഴത്തെ 3% നിന്നും 5% ഉയർത്തണമെന്ന് കേരളം നേരത്തെ മുതൽ ആവശ്യപ്പെട്ടു വരികയാണ്. റിസർവ് ബാങ്ക് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച 2nd കോവിഡ് ഉത്തേജന പാക്കേജ് 1,00,000 കോടി രൂപയുടേതാണ്. ബാങ്കുകൾക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും കൂടുതൽ പണം ലഭ്യമാക്കി ആവശ്യമായ മേഖലകൾക്കെല്ലാം ഉദാരമായി വായ്പ ലഭ്യമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. May 3 ലോക്ഡൌൺ പിൻവലിക്കപ്പെടുന്നതോടെ കൃഷിമേഖല പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകേണ്ടതുണ്ട്. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും കുറഞ്ഞ പലിശയ്ക്ക് ആവശ്യക്കാർക്ക് വായ്പ നൽകണമെന്നാണ് നിർദ്ദേശം. ലക്ഷ്യം നടപ്പാവുകയാണെങ്കിൽ അതിവേഗം താഴേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന വളർച്ചാ സൂചിക വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനാകും. വിപണിയിലെ ഗതിവിഗതികൾ വിലയിരുത്തി റിസർവ് ബാങ്ക് വീണ്ടും പുതിയ സാമ്പത്തിക പാക്കേജുമായി എത്തുമെന്ന സൂചനയുമുണ്ട്. കോവിഡ് മഹാമാരിയുടെ വ്യാപനം എത്രത്തോളം പിടിച്ചു നിർത്താനാവുമെന്നതിനെ ആശ്രയിച്ചാണ് ഇതിന്റെയെല്ലാം വിജയം കൂടിക്കൊള്ളുന്നത്. രോഗം തീവ്രമായി നിൽക്കുന്ന മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇപ്പോഴും വലിയ ഉത്കണ്ഠയാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കിന്റെ പുതിയ പാക്കേജ് പ്രകാരം 729 കോടി രൂപയുടെ അധിക വായ്പ എടുക്കാനുള്ള സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. അത്രയും ആശ്വാസം. പക്ഷേ ചെലവുകളുടെ നീണ്ട പട്ടികയിലേക്ക് നോക്കിയാൽ അന്തമില്ലാത്ത സ്ഥിതിയാണ്. ലോക്ഡൌണിനെ തുടർന്ന് മുഖ്യ വരുമാന മാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായുള്ള ഭാരിച്ച ചെലവുകൾ മറ്റൊരു വശത്ത് ഖജനാവിനെ ഞെരുക്കുന്നു. April 1 ശമ്പളം നൽകാൻ May 1 പൂർണ്ണതോതിൽ വായ്പ എടുക്കേണ്ട സ്ഥിതിയാണ്. മദ്യം, ലോട്ടറി, ഇന്ധനം എന്നിവയാണ് സംസ്ഥാന വരുമാനത്തിലെ മുഖ്യ ഇനങ്ങൾ. ലോക്ഡൌണിൽ മദ്യം, ലോട്ടറി വിൽപ്പന പാടേ മുങ്ങിയതോടെ ആ ഇനത്തിലുള്ള വരുമാനം നിലച്ചു. വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നതിന് നിരോധനം വന്നതോടെ ഇന്ധന തീരുവ വഴിയുള്ള വരുമാനവും ഗണ്യമായി ഇടിഞ്ഞു. മറ്റു വരുമാന സ്രോതസ്സുകളുടെ സ്ഥിതിയും ഇതുതന്നെ. വാണിജ്യ സ്ഥാപനങ്ങളും കടകളും പ്രവർത്തിക്കാതായതോടെ GST വരുമാനവും നിലച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇപ്പോഴത്തെ നീർച്ചുഴിയിൽ നിന്ന് കരകയറാൻ വലിയ തോതിലുള്ള മാന്ത്രിക വിദ്യ തന്നെ വേണ്ടിവരുന്ന ലക്ഷണമാണ് കാണുന്നത്. വൻതോതിൽ വായ്പ എടുക്കേണ്ട സ്ഥിതിയിലേക്ക് സംസ്ഥാനം വീണ്ടും നീങ്ങുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച 2,000 കോടിയും തനത് വരുമാനമായി ലഭിച്ച 250 കോടിയും വെച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാനാകില്ല. മാസം 10,000 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിലേ മുട്ടില്ലാതെ കടന്നുപോകാനാവൂ. കോവിഡ് സൃഷ്ടിച്ച അധിക സാമ്പത്തിക ഭാരമാണ് മറ്റൊന്ന്. കേന്ദ്രം ഉദാരമായി സഹായിച്ചില്ലെങ്കിൽ ഈ അധിക ഭാരവും സംസ്ഥാനം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരും. ലോക്ഡൌൺ കാരണം സംസ്ഥാനത്തിന് ഈ മാസം 15,000 കോടി രൂപയുടെയെങ്കിലും വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് കണക്ക്. വിപണി പഴയ നിലയിലെത്താൻ 2-3 മാസമെങ്കിലും വേണ്ടിവരും. ഇതിനകമുണ്ടായ വരുമാന നഷ്ടം അപ്പോഴും നികത്തപ്പെടും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വൻതോതിൽ സഹായമുണ്ടാവുകയും ജീവനക്കാരുടെ വിഹിതം ഉറപ്പാക്കുകയും ചെയ്താൽ തെല്ല് ആശ്വാസമാകും. എന്നിരുന്നാലും കവിഞ്ഞ തോതിൽ വായ്പ എടുത്താലേ ബാധ്യതകൾ തീർക്കാനാവൂ. ഈ പശ്ചാത്തലത്തിലാണ് ധനമന്ത്രി തോമസ് ഐസക് ആദ്യം തൊട്ടേ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തണം എന്ന ആവശ്യവുമായി കേന്ദ്രത്തെ സമീപിച്ചത്. നടപ്പുവർഷം 27,130 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി. പരിധി 5% വർദ്ധിപ്പിക്കാൻ അനുവദിച്ചാൽ 18,000 കോടി രൂപ കൂടി സമാഹരിക്കാൻ സംസ്ഥാനത്തിനാകും. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്രത്തിന് ഇതിന് അനുമതി നൽകാവുന്നതേയുള്ളൂ. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസം തന്നെ 6,000 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. ഈ മാസത്തെ ശമ്പളത്തിനും മറ്റുമായി അടുത്ത ഘട്ടം വായ്പ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ദുരിതകാലത്ത് ജനങ്ങളിൽ പണമെത്തിച്ചാലേ സാമ്പത്തിക ഉത്തേജനം സാധ്യമാകൂ. റിസർവ് ബാങ്കിന്റെ 2 പാക്കേജുകളും പരോക്ഷമായേ ആ ലക്ഷ്യം നിർവഹിക്കുന്നുള്ളൂ. 1,00,000 കോടിയുടെ ആദ്യ പാക്കേജിന്റെ പ്രയോജനം പൂർണ്ണമായും ലഭിച്ചത് വൻ വ്യവസായ മേഖലയ്ക്കാണ്. വായ്പകൾക്ക് മൊറട്ടോറിയം നീട്ടണമെന്ന സാധാരണക്കാരുടെ ആവശ്യത്തോടു പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ബാങ്കുകൾ പുതിയ സാമ്പത്തിക പാക്കേജ് എങ്ങനെയാകും കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്. അതിനിടയിൽ വായ്പാ പരിധി കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രത്തിന്റെ കർണപുടങ്ങളിൽ പതിയാതെ പോവുകയാണ്. ഇതിന് അനുമതി തരാൻ തടസ്സമുണ്ടെങ്കിൽ മഹാമാരി നേരിടുന്നതിന് വേണ്ടിവരുന്ന വൻ സാമ്പത്തിക ബാധ്യത മറികടക്കാനുള്ള മറ്റു വഴികൾ ചൂണ്ടിക്കാണിക്കുകയെങ്കിലും വേണം. സംസ്ഥാനങ്ങൾക്കായി കേന്ദ്രം പ്രഖ്യാപിച്ച 15,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് തുലവും അപര്യാപ്തമാണ്. ഓരോ സംസ്ഥാനത്തിന്റെയും ബാധ്യത കണക്കാക്കിയുള്ള പുതിയ പാക്കേജാണ് ആവശ്യം.